പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവൻപുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ബലവാനിരിക്കുന്നവനും പാഴ്ത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശീലവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശീലവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശീലപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ എന്റെ അടിയാരോട് കരുണ നിമിഷ രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യമേ നിന്റെ തിരുവേഷം സർവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വരെ ഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ചിന്തമുള്ള അന്യമർത്ത അറിയമേ ഇതമ്പ്രാന്റെ അമ്മയെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സുമേത്തുംബ്രാനോടമ്മയെ വീഴ്ചകളോടമേ. ആമീൻ. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനെ ഓർമ്മ നിന്നെ സ്തുതിക്കുന്നു. ഈ സായം സന്ധ്യയിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും കർത്താവേ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവനാമത്തിൽ ഒന്നായി ചേർന്ന് എന്റെ സന്നിധിയിൽ പ്രാർത്ഥനയാണപ്പാനും കർത്താവെ ഞങ്ങളെ ഇടയാക്കിയതിനെ ഓർമ്മ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ കരുണ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ അത്ഭുതകരമായിട്ട് വഴി നടത്തി ഈ പഠന ക്ലാസ്സുകളുടെ എല്ലാ കാര്യങ്ങളെയും സ്വർഗത്തിലെ ദൈവം നിയന്ത്രിച്ചതിനെ ഓർത്ത് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാ സഹായങ്ങൾ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. കർത്താവെ ഇന്ന് ഈ പഠന ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവ് വിവിധങ്ങളായിരിക്കുന്ന നന്മകളും സന്തോഷങ്ങളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. കർത്താവെ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ദൈവം നൽകിയിട്ടുള്ള നന്മയെ ഓർത്ത്, ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ നല്ല അനേകര ഭാരപ്പെട്ട മനസ്സോടെ പ്രയാസത്തോടെ ഞങ്ങൾ ഓരോരുത്തരും വിവിധങ്ങളായിരിക്കുന്ന ദിവസങ്ങളിൽ വിവിധ പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളെ വാഴ്ത്തണമേ. ഒരു മാതാവ് എന്നുള്ള നിലയിൽ, സഹോദരി എന്നുള്ള നിലയിൽ ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സഹായിക്കണമേ. ഉത്തമ ഭാര്യമാരായി ഉത്തമ കുടുംബസ്ഥരായിട്ട് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സഹായിക്കണമേ. ഇതിന്റെ കരുണയാൽ ഇവരുടെ രോഗങ്ങളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ശക്തിക്കപ്പുറമായിരിക്കുന്ന പരീക്ഷകളെയും എല്ലാം നിന്റെ വിജയ സ്ലീബായാൽ തരണം ചെയ്ത് മുൻപിലേക്ക് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ ഞങ്ങൾ തിരുവചനത്തിൽ ധ്യാനിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ തളർന്നു പോകരുതോ, അതിശയിച്ചു പോകരുതോ എന്ന് ഞങ്ങളെ പത്രോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിപ്പാനും അങ്ങനെ അവന്റെ തേജസിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനും കർത്താവിയുടെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്നുള്ള ആശ്വാസവചനം തിരുവചനത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. നിന്റെ കൃപ ഞങ്ങളെ വഴി നടത്തണമേ. പ്രത്യേകിച്ച് ആ മലേഷ്യൻ വിമാനത്തിൽ നഷ്ടപ്പെട്ടു പോയ എത്രയോ ജീവനുകൾ കർത്താവെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിന്റെ പോക്ക് എവിടേക്ക് എന്ന് കാലത്തിന്റെ ചുവരെഴുത്തുകളെ വായിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ. ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ഭവനാംഗങ്ങളെ കർത്താവെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. ഉറ്റവരും ഉടയവരും കർത്താവെ നഷ്ടപ്പെടുമ്പോൾ ദൈവമായ കർത്താവെ ഏറ്റവും പ്രിയപ്പെട്ടവരാകുമ്പോൾ അതിന്റെ കാഠിന്യം വർദ്ധിക്കുമല്ലോ. അനേക യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ ഞങ്ങൾ കേൾക്കുന്ന കർത്താവെ ജാതി ജാതിയോടും വർഗം വർഗത്തോടും മതം മതത്തോടും ദൈവത്തിന്റെ നാമത്തിലൊക്കെ ധാരാളം കൊലപാതകങ്ങൾ നടക്കുന്ന കർത്താവെ, ദൈവവരണ കർത്താവെ, കൂടെ ഇരുന്ന് എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. ഈ ലോകത്തിന്റെ മേൽ തൃക്കണ് പറക്കണമേ. ആശ്വാസം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ വചനങ്ങളിൽ കർത്താവെ ആശ്വസിച്ച് സമാധാനത്തിന്റെ ആത്മാവ് എല്ലാവർക്കും ഉണ്ടാകുവാൻ തക്ക സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരുണയാൽ ഞങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിച്ചാട്ടെ. ജാഗ്രതയോടെ അലറുന്ന സിംഹമായി ഞങ്ങളെ അടുത്തു വരുന്ന പിശാചിനെ തരണം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം ഞങ്ങളുടെ എല്ലാ നടപടികളുടെ മേലുണ്ടാകണം. ഇനി ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങൾ സന്തോഷത്തോടെ നിനക്കും ഏകജാതനും പരിശുദ്ധവും സഹായിക്കുമെന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പ്രത്യേകിച്ച് MMVS കേന്ദ്രത്തിലെ ഭാരവാഹികളും വിവിധ റീജിയണുകളിലെ ഭാരവാഹികളും ഇടവകയിലെ ഭാരവാഹികളും അതിനേക്കാളെല്ലാം അവരോടൊപ്പവും അവരിലുപരിയായും ഓരോ ഇടവകയിലെയും വനിതാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളെ കർമ്മധീരമാക്കിക്കൊണ്ടിരിക്കുന്ന വനിതാ സമാജത്തിന്റെ ശ്രേഷ്ഠരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട മാതാക്കളെ, സഹോദരിമാരെ, ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ദൈവകരുണയാൽ പരിശുദ്ധ പത്രോസിന്റെ 1 ലേഖനത്തിൽ നിന്നുള്ള പഠനത്തിന്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഇപ്രാവശ്യം നമുക്കൊരു വലിയ സന്തോഷമുള്ളത് നമുക്ക് 2 പ്രാവശ്യം ഒന്ന് ഓടിയെത്താനായിട്ട് ദൈവം കൃപ ചെയ്തു എന്നുള്ളതാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കും അത് നല്ല കാര്യമായിട്ട് തോന്നി. കൂടുതൽ അതിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കാൻ അനുപാനത്തിനും ഇടയാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതേ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇതുകൂടാതെ മതോപദേശ സാരങ്ങളിൽ നിന്നുള്ള ഒരു ചാപ്റ്റർ ഞാനത് മറന്നുപോയിട്ടില്ല. ഇന്നത് എടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ അടുത്ത ദിവസം എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഒരു സമയം കണ്ടെത്തി എടുക്കുകയും അതിന്റെ പ്രത്യേകമായ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്തോളാം. ഇന്ന് പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 3 അധ്യായങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നടത്തി. 4, 5 അധ്യായങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ 4-ാമത്തെ അധ്യായത്തിന്റെ പ്രധാനമായിരിക്കുന്ന ആശയം വിശ്വാസികൾ കഷ്ടതകൾ സഹിക്കുക, ആ കഷ്ടതാ സഹനത്തിനപ്പുറമായിട്ട് തേജസ്സിന്റെ കിരീടമുണ്ട്. നിങ്ങൾക്കറിയാലോ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു, പേഴ്സിക്യൂഷനിലൂടെ, പ്രത്യേകിച്ച് നീറോയുടെ ഒക്കെ കാലഘട്ടത്തിൽ പേഴ്സിക്യൂഷനിലൂടെ കടന്നുപോയ ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർക്ക് വേണ്ടിയാണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് കഷ്ടതകൾ സഹിക്കണം, അതിനപ്പുറമായിട്ടൊരു നിലനിൽപ്പ് നമുക്കുണ്ട്. ഇനി ക്രിസ്ത്യാനിയായിട്ട് ജീവൻ വെടിയേണ്ടി വന്നാലും അതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിന്റെ വാഗ്ദാന പ്രകാരം അവൻ നമുക്ക് വേണ്ടി നിത്യജീവൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വലിയ ഒരു പ്രബോധനം, ആശ്വാസത്തിന്റെ നല്ല വചനങ്ങൾ ഒക്കെയാണ് പത്രോസ് ശ്ലീഹ ഈ അധ്യായത്തിലും തുടരുന്നത്. കഴിഞ്ഞ അധ്യായത്തിലും പറഞ്ഞായിരുന്നു, 14-ാം വാക്യത്തിലൊക്കെ പറഞ്ഞായിരുന്നു, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറഞ്ഞത് നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിന്നൊക്കെ ബലപ്പെടുത്തുന്ന പത്രോസിനെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത്. അതേ ഒരു ആശയം തന്നെയാണ് ഈ 4-ാം അധ്യായത്തിലും തുടരുന്നത്. നമ്മളിപ്പോൾ വിജാതീയരുടെ ഒരു നിലവാരത്തിൽ നിന്ന് മാറി വിശുദ്ധരുടെ ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മൾ വന്നു. അപ്പൊ അതുകൊണ്ട് ഇനി വിശുദ്ധിയുടെ മാർഗത്തിൽ നിങ്ങൾ മുൻപിലേക്ക് പോകണം എന്നുള്ളൊരു ആഹ്വാനമാണ്. 4-ാം അധ്യായത്തിൽ കഷ്ടത അനുഭവിച്ചുകൊണ്ടാണെങ്കിലും വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 4-ാം അധ്യായം. അതിന്റെ 1 മുതൽ 6 വരെ വാക്യങ്ങളാണ് ആദ്യം നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ളത്. അവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ വിജാതീയ നിലവാരം തുടരരുത് എന്നുള്ളതാ. ഗിവ് അപ്പ് യുവർ പേഗൻ ഹാബിറ്റ്സ് എന്നുള്ളൊരാശയം പത്രോസ് ശ്ലീഹ തന്റെ അനുവാചകർക്ക് നൽകുകയാണ്. 6 വരെ വാക്യങ്ങളൊന്ന് വായിച്ചേക്കാമോ?
ക്രിസ്തു ജഡത്തിൽ അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കാതെ തന്നെ പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുപിടിയിലും വെറുക്കൂട്ടുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചും കൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മറ്റുവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനെ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മറ്റുവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജനസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മസംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ.
താങ്ക് യു ആൻഡി. ഇവിടെ ഈ ആറ് വാക്യങ്ങളിലായിട്ട് പറയുന്നത് യേശു ക്രിസ്തു ജനത്തിൽ കഷ്ടത അനുഭവിച്ചു, അതുപോലെ ക്രിസ്ത്യാനിയും ആ ഭാവം തന്നെ ആയുധമായിട്ട് ധരിക്കണം. ക്രിസ്തു ജനത്തിൽ കഷ്ടത അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി. അത് പ്രത്യേകിച്ച് വിശദീകരണമൊന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് യേശു ക്രിസ്തുവിന്റെ അതേ ഭാവം, ക്രിസ്തു യേശുവിലുള്ള ആ ഭാവം നമ്മൾ ആയുധമായിട്ട് ധരിക്കണം എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുക. പാപത്തിൽ നിന്ന് നമുക്ക് വിജയം ലഭിക്കാനായിട്ട് സാധിക്കും. ഇനിമേൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്താതെ നിങ്ങൾ കഷ്ടത സഹിച്ചാല് പാപത്തിന്റെ മേൽ ഒരു വിജയമുണ്ടോ എന്ന് പറയുകയാണ്. വിജാതീയരായിരുന്നപ്പോഴും ചെയ്ത തെറ്റുകളിലേക്ക് നിങ്ങൾ വീണ്ടും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം, അതിനൊരു കരുതൽ ഉണ്ടാകണം എന്നൊക്കെയാണ് ഈ വാക്യങ്ങളിൽ പറയുന്നത്. അതിന്റെ രണ്ട് മൂന്ന് ആശയങ്ങൾ ഞാൻ അതിനോട് ചേർന്ന് പറഞ്ഞിരുന്നു, നാല് ആശയങ്ങൾ പറഞ്ഞിരുന്നു. ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഒന്നാം വാക്യം തന്നെയാണ്, ക്രിസ്തുവിന്റെ മനോഭാവം ആയുധമായി ധരിക്കുക. ആം യുവേഴ്സൽസ് വിത്ത് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ മനോഭാവം ആയുധമായിട്ട് ധരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ആശയം. അവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ സഹനം വിശ്വാസികൾക്ക് മാതൃകയാണ്. നമ്മുടെ ശത്രുക്കളിൽ നിന്നൊക്കെ ശാരീരിക കഷ്ടത നേരിടുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മനോഭാവം എന്തോ, യേശു ക്രിസ്തു ചെയ്ത എന്തായിരുന്നു? കാൽവരി കുരിശിൽ അവനെ തറയ്ക്കുമ്പോൾ പോലും അവൻ പറഞ്ഞതെന്നാ, കർത്താവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ പറയാനായിട്ട് ആർക്കാ സാധിക്കുന്നത് അല്ലേ? ആർക്കാ സാധിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ്, നമ്മൾ ഈ സഹനം എന്നൊരു കാര്യം നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. സഹനം എന്ന് പറയുന്ന ഒരു സ്നാനമാണ് കേട്ടോ. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ടെന്ന് പറഞ്ഞു. ആ സഹനത്തിലൂടെ കടന്നുപോയ ക്രൂശുമരണമാണ് സ്നാനത്തെ പറ്റി. ആ ഞാൻ പാനം ചെയ്യുന്ന കാസായിൽ നിങ്ങൾക്ക് പാനം ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ സഹനമാണ്, യേശു ക്രിസ്തുവിന്റെ ആ സഹനമാണ് യേശു ക്രിസ്തുവിന്റെ ഭാവം. അത് നമ്മൾ നമുക്ക് ധരിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഒന്നാം വാക്യത്തിൽ ചോദിക്കുന്നത്. രണ്ടാം വാക്യത്തിൽ പറയുന്ന കാര്യം സഫറിങ് ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ ആർ ഇന്റർലിങ്ക്ഡ് എന്നുള്ളൊരു ആശയമാണ് രണ്ടാം വാക്യത്തിൽ പറയുന്നത്. ജഡത്തിൽ കഷ്ടം അനുഭവിച്ച് ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാങ്ക്ടിഫിക്കേഷനാ പാപം വിട്ടൊഴിയുക എന്ന് പറഞ്ഞാൽ. അപ്പൊ സഫറിങ് ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ ആർ ഇന്റർലിങ്ക്ഡ് എന്നുള്ളൊരു ആശയമാണ് രണ്ടാം വാക്യത്തിൽ പറയുന്നത്. ശരീരത്തിൽ പീഡനം സഹിക്കുന്നവർ പാപത്തോടുള്ള ബന്ധം വിട്ടിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ആശയം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് കഷ്ടതയിലൂടെ ശുദ്ധീകരണം എന്നൊരാശയമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ യഹൂദന്മാരുടെ ചിന്തയില് ഈ കഷ്ടതയും ശുദ്ധീകരണവും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള ഒരാശയമാണ്. നമ്മൾ നേരത്തെ ഞാനത് പറഞ്ഞാണോ എന്ന് എനിക്കറിയാൻ മേല. ഈ മക്കാബിയരുടെ പുസ്തകത്തില് രണ്ട് മക്കാബിയർ, അത് നിങ്ങളോട് ഞാൻ ഒന്ന് വിശദീകരിക്കുന്നേ ഉള്ളൂ കേട്ടോ, പരീക്ഷയ്ക്കൊന്നും ചോദിക്കൊന്നുമില്ല. മക്കാബിയരുടെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നുണ്ട്, വിപത്തുകളെ ചൊല്ലി ചഞ്ചലപ്പെടേണ്ടതില്ല എന്ന് ഞാൻ ഉപദേശിക്കുന്നു. ഈ ശിക്ഷകളൊക്കെ നമ്മുടെ ജനതയെ നശിപ്പിക്കാനായിരുന്നില്ല, അവർക്ക് ശിക്ഷണം നൽകാനായിരുന്നു. സങ്കീർത്തനം 94 സങ്കീർത്തനം 13 വാക്യത്തിൽ പറഞ്ഞു, യഹോവ ശിക്ഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇയ്യോബ് പറയുന്നുണ്ട് 5:17 വാക്യത്തിൽ, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ഇയ്യോബ് പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത്. ഇനിയും എബ്രായ ലേഖനത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച ലേഖനമാണ്, അതിനകത്ത് 13:7 നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പീഡനം സഹിച്ചാൽ അത് നമ്മളെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കും എന്നുള്ളൊരു ആശയമാണ് രണ്ടാമതായിട്ട് ഞാൻ അവിടുന്ന് പറഞ്ഞത്. മൂന്നാമതായിട്ട് പറഞ്ഞത് ലീഡ് എ ലൈഫ് ഓഫ് ഹോളിനെസ് എന്നുള്ളൊരു ആശയം ഞാൻ പറഞ്ഞിരുന്നു. പാപം വിട്ടൊഴിഞ്ഞ് ദൈവേഷ്ടത്തിന് വിധേയമായി ജീവിക്കുക എന്നൊരാശയം അവിടുന്ന്, അത് 3-4 വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകൂടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിൽ നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ നിങ്ങൾ മദ്യപിക്കാൻ വെറുക്കൂത്തുകൾ കാമാർത്ഥികളിൽ ശയനമോഹങ്ങളിലൊക്കെ പോയില്ലെങ്കിൽ അവർ നിങ്ങളെ ദുഷിക്കും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ലീഡ് എ ലൈഫ് ഓഫ് ഹോളിനെസ്, നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കാൻ, പാപം വിട്ടൊഴിഞ്ഞ് ദൈവേഷ്ടത്തിന് വിധേയരായിട്ട് ജീവിക്കാൻ അത്ര ഒരു ഒരു എന്താ പറയുന്നത് ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി എന്ന ശക്തമായ ഒരു താക്കീത് അവിടെ പത്രോസ് ലീഹ നൽകുകയാണ്. നിങ്ങൾ വിശുദ്ധിയിലേക്ക് വളരുക, വിശുദ്ധ ജീവിതം നയിക്കുക എന്നൊരു ആശയമാണ് മൂന്നോ നാലോ വാക്യങ്ങളിൽ പറയുന്നതായ കാര്യം. പിന്നീട് ഞാൻ പറഞ്ഞ നാലാമത്തെ ആശയം ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ് എന്നുള്ളതായിരുന്നു. അഞ്ചും ആറും വാക്യങ്ങളിൽ എന്തിനാ ഇതെല്ലാം, എന്തിനാ നമ്മൾ സഹിക്കുമ്പോൾ നമുക്ക് ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട്, ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്, കണക്ക് ബോധിപ്പിക്കുന്ന ഒരു സമയം നമുക്കുണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. അതാ നാലാമത്തെ ആശയം നേരത്തെ ഞാൻ പറഞ്ഞു. ഈ മൂന്നാം അധ്യായ 22 വാക്യത്തിലും നമ്മൾ വായിച്ചു കേട്ടതോ, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു എന്ന് പറഞ്ഞ മൂന്നാം അധ്യായം തീർക്കുന്നേ. അപ്പൊ യേശുക്രിസ്തുവിന്റെ സർവാധീശത്വം അവിടെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ യേശുക്രിസ്തു ഇനി ന്യായാധിപനായിട്ട് വീണ്ടും വരും എന്ന് വീണ്ടും ഇവിടെ പറയുകയാണ്. അതാണ് ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അഞ്ചും ആറും വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് നാലാം അധ്യായത്തിന്റെ. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന്, ഇവിടെ ജീവികളെ എന്ന് പറയുന്നത് ഈ ജീവനുള്ള എല്ലാ സാധനങ്ങളെ അല്ല കേട്ടോ, പക്ഷികളെയും പിന്നെ മൃഗങ്ങളെ ഒന്നും അല്ല. ജീവികളെയും മരിച്ചവരെയും ഇവിടെ എഴുതിയേക്കുന്നത് ജീവനുള്ളവരെയും വാങ്ങിപ്പോയവര്, മനുഷ്യരുടെ കാര്യം തന്നെയാ കേട്ടോ, മനുഷ്യരുടെ കാര്യം തന്നെയാ, അത് അത് തെറ്റിപ്പോരുത്. പലപ്പോഴും വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അഞ്ചാം വാക്യത്തിൽ, ദേ വിൽ ഗീവ് അൻ അക്കൗണ്ട് ടു ഹിം ഹൂ ഈസ് റെഡി ടു ജഡ്ജ് ദ ലിവിംഗ് ആൻഡ് ദ ഡെഡ് എന്നാ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. അപ്പൊ അത് അർത്ഥം കുറച്ചുകൂടെ വ്യക്തമാണ്. മലയാളത്തിൽ എഴുതിയേക്കുന്നത് ജീവികളാണ് എഴുതിയേക്കുന്നത്, അത് പാമ്പിനെയും പഴുതാരെയും കഴുകനെയും സിംഹത്തെയോ ഒന്നും അല്ല, ജീവികളെന്ന് എഴുതിയേക്കുന്നത്. അങ്ങനെയുള്ള ജീവികളെ അല്ല, ക്രീച്ചേഴ്സിനെ അല്ല ഉദ്ദേശിച്ചേക്കുന്നത്, ലിവിംഗ് ആൻഡ് ദ ഡെഡ് മനുഷ്യരെ തന്നെ ഉദ്ദേശിച്ചേക്കുന്നത്. ജീവനുള്ളവരെയും വാങ്ങിപ്പോയവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ളത്. അതുകൊണ്ടാണ് സഭ എന്ന് പറയുന്നത് ജീവനുള്ളവരുടെയും വാങ്ങിപ്പോയവരുടെയും കൂട്ടമാണ്, ജീവനുള്ളവരുടെ ക്ലബ്ബ് മാത്രമല്ല എന്നെപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യം അതുകൊണ്ടാണ്. ഓക്കെ, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്, അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. അപ്പോ നേരത്തെ മരിച്ചുപോയി, ഇന്ന് ഞാൻ ഈ ആശയം ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ദൈവം ഇടയാക്കി. മരിച്ചുപോയവരെ യേശുക്രിസ്തു വന്ന ഒരു പുതിയ ജീവിതക്രമം ഉണ്ടാക്കി. ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്, യേശുക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് നമ്മൾ കരുതുന്നത് മരണത്തിനപ്പുറമായിട്ട് അവൻ്റെ ജീവിതക്രമം ഉണ്ടാക്കിയത് കൊണ്ടാണ്. യേശുക്രിസ്തു കാൽവരിയിൽ പരമയാഗ ബലിയായിട്ട് തീർന്നപ്പോ വാങ്ങിപ്പോയവരെ മുഴുവൻ അറിയിപ്പിന്റെ ശനിയാഴ്ച, ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാ, മൂന്നാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതായിരുന്നു 19 വാക്യത്തിൽ, ആത്മാവിൽ അവൻ ചെന്നു പണ്ട് നോഹയുടെ കാലത്ത് പെട്ടക ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അങ്ങനെ യേശുക്രിസ്തു, അതാണ് അറിയിപ്പിന്റെ ശനിയാഴ്ച നമ്മൾ ഓർക്കുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ കേട്ടോ. ഓഡിയോ കേട്ടവർക്കോ അല്ലെ അതൊന്ന് റിഫ്രഷ് ചെയ്തവർക്കോ അല്ലെ മനസ്സിലിരിക്കുന്നവർക്കോ അത് വീണ്ടും ഓർപ്പിക്കുന്നു, ഇനി മറന്നുപോയവരെയും ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോ യേശുക്രിസ്തു ചെയ്ത കാര്യം അതാ, മരിച്ചവരെയും കൂടെ പുതിയ ജീവിതക്രമത്തിലേക്ക് കൊണ്ടു. അങ്ങനെ യേശുക്രിസ്തു പാതാളത്തിൽ പോയി സുവിശേഷം അറിയിച്ചപ്പോ ദുഃഖ വെള്ളിയാഴ്ചയുടെ പിറ്റേ ദിവസം അറിയിപ്പിന്റെ ശനിയാഴ്ച നമ്മൾ ഓർക്കുന്ന കാര്യം ഇതാ. അങ്ങനെ സുവിശേഷം അറിയിച്ചപ്പോ എന്ത് സംഭവിച്ചു? മത്തായിയുടെ സുവിശേഷം 27:51 മുതലുള്ള വാക്യങ്ങൾ സംഭവിച്ചു. എന്താ സംഭവിച്ചത്? യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ സമയത്തെ പറ്റി മത്തായി സ്ലീഹ എഴുതിയേക്കുന്നേ, ഭൂമി പിളർന്നു, പാറകൾ കീറി, ഭൂമി പിളർന്നു, മരിച്ചുപോയവരുടെ ആത്മാക്കൾ, വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അവന്റെ ഉത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ വന്ന് അനേകർക്ക് പ്രത്യക്ഷമായി. അപ്പോ അത്രയും നാളുണ്ടായിരുന്ന എല്ലാവരുടെയും ആത്മാക്കളെയും കൂടെ യേശുക്രിസ്തു വീണ്ടെടുത്തു. അതാ കംപ്ലീറ്റ് റിഡംഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. പരിപൂർണമായിരുന്നു യേശുക്രിസ്തുവിന്റെ മറുവില, റാൻസമായിട്ട് താൻ കൊടുത്ത പരമയാഗബലിയായി തീർന്ന് മറുവിലയായി കൊടുത്ത് എല്ലാവരെയും, സഹോദരൻ ശവക്കുഴി കാണാതെ അവന്റെ ജീവന് മറുവില കൊടുക്കാൻ ആർക്ക് സാധിക്കുമെന്നുള്ള സങ്കീർത്തനക്കാരന്റെ ചോദ്യത്തിന് ഉത്തരം യേശുക്രിസ്തു ആയിരുന്നു. എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു സകലത്തിനെയും വീണ്ടെടുത്തു. അതുകൊണ്ടാണ് മരിച്ചവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നേ. അല്ലാതെ 115 സങ്കീർത്തനം 17 വാക്യത്തിൽ പറയുന്ന പോലെ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. പിന്നെ സഭാപ്രസംഗിയുടെ പുസ്തകം 9:5 വാക്യത്തിൽ പറയുന്നുണ്ട്, മരിച്ചുപോയവർക്ക് സൂര്യനും കീഴെയുള്ള യാതൊന്നിനെ ഇനി ഓഹരി അവകാശമില്ല, അവരുടെ ഓർമ്മ കൂടെ വിട്ടുപോകുന്നല്ലോ. ഇയോബിന്റെ പുസ്തകം 14:14 പറയുന്നു, 14:14 അവിടെ പറയുന്നത് മരിച്ചവർ ഇനി ജീവിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ധാരാളമുണ്ട്. ആ ചോദ്യങ്ങൾ അറിവില്ലാത്ത കാലത്ത് ഞാൻ പറയുന്ന അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. യേശു ക്രിസ്തു അന്ന് വന്നിട്ടില്ല, യേശു ക്രിസ്തുവിന് മുമ്പുള്ള ചേട്ടായിമാരായി ചോദിച്ചതല്ല, ആരൊക്കെയാ? ഇയോബ്, ശലോമോൻ, ദാവീദ്, ഇവരൊന്നും യേശു ക്രിസ്തുവിനെ കണ്ടുപോലുമില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ അവർ ചോദിച്ചു, അതെടുത്ത് വെച്ചോണ്ട് ഇപ്പൊ നമ്മൾ പറയുന്നത് മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നൊക്കെയാ പറയുന്നത്, വിഡ്ഢിത്തത്തിന്റെ അങ്ങേയറ്റം അല്ല എന്നാ യാതൊരു ബോധവും ഇല്ലാതെ പറയുന്ന കാര്യം. എന്നാൽ സഭ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഈ പാതാളത്തിന്റെ അടിയിൽ നിന്ന് ഇവരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ നമുക്കൊരു ന്യായവിധിയും നിൽക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, ആ സമയത്താണ് അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്, ആ സമയത്താണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനുമായ യേശുമിശിഹായ ആയ ഏക കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ ഏറ്റുപറയുന്നത് കൊണ്ടാണ്. സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, അതാണ് ആ ആശയമാണ് ഇവിടെ പറയുന്നത്. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ അവൻ വരുന്നുണ്ട്. അതിനായിട്ടാ മരിച്ചവരോട് സുവിശേഷം അറിയിച്ച് അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തോണ്ടും ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെയാണ്. അപ്പം സഭ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതാണ് സിസ്റ്റം. അവിടെ ജീവനോ മരണമോ ഒന്നും പ്രശ്നമല്ല, നിത്യജീവനാണ് ഇനി നമുക്ക് മുമ്പുള്ള പ്രശ്നം. ഡേ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ആശയത്തിലാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പിന്നീട് 7-11 വരെ വാക്യങ്ങളിൽ അതിന്റെ ഒരു ഹെഡിങ് കൊടുക്കാമെങ്കിൽ ബി ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ് എന്നുള്ള കാര്യമാണ്. ഉത്തമ കാര്യസ്ഥന്മാരായിരിക്കുക എന്നൊരു ആശയമാണ് അവിടെ കാണുന്നത്. ബി ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ്, നമ്മൾ ഉത്തമ കാര്യസ്ഥന്മാരായിട്ടിരിക്കുക. നമുക്ക് ദിവസം ദീർഘമായിട്ട് വായിച്ചുവാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞോളാം. അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, എന്നാൽ എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കുന്ന 7-ാം വാക്യം. അപ്പോ എൻ ടൈം ഈസ് അറ്റ് ഹാൻഡ്, എല്ലാത്തിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന 1-ാമത്തെ ആശയം. 7-11 വരെ വാക്യങ്ങളുടെ ഹെഡിങ് ഞാൻ പറഞ്ഞു, ബി ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ്. അതിന്റെ 1-ാമത്തെ ആശയം പറയുന്നു, അത് വാക്യം 7-ാം വാക്യമാണ്, എൻ ടൈം ഈസ് അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. അത് കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ചുള്ള ചിന്ത ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ഇവിടെ 2-ാമത് പറയുന്നൊരു കാര്യം, ദ ഒബ്ലിഗേഷൻ ഓഫ് ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ് എന്നുള്ളതാണ്. ഉത്തമ കാര്യസ്ഥന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് 2-ാമത് പറയുന്ന ആശയം. അത് 7-9 വരെ വാക്യങ്ങളിൽ തന്നെ, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും, സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു, പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. അങ്ങനെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പറയുന്നത്. ബി സീരിയസ് ആൻഡ് വാച്ച്ഫുൾ ഇൻ യുവർ പ്രയേഴ്സ്. ബി സീരിയസ് ആൻഡ് വാച്ച്ഫുൾ ഇൻ യുവർ പ്രയേഴ്സ് എന്നുള്ള 1-ാമത്തെ ആശയം. 2-ാമത്തെ ഉത്തരവാദിത്തം, ഹൗ ഫെർവന്റ് ലവ് ഫോർ വൺ അനദർ. ഹൗ ഫെർവന്റ് ലവ് ഫോർ വൺ അനദർ. 3-ാമത്തെ കാര്യം, ബി ഹോസ്പിറ്റബിൾ ടു വൺ അനദർ എന്നുള്ള കാര്യമാണ് 3-ാമത്തെ കാര്യം. അപ്പം 3 ഉത്തരവാദിത്തങ്ങൾ, ദ ഒബ്ലിഗേഷൻ ഓഫ് ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ് എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. 1, ബി സീരിയസ് ആൻഡ് വാച്ച്ഫുൾ ഇൻ യുവർ പ്രയേഴ്സ്. 2, ഹൗ ഫെർവന്റ് ലവ് ഫോർ വൺ അനദർ. 3, ബി ഹോസ്പിറ്റബിൾ ടു വൺ അനദർ എന്നുള്ള കാര്യമാണ് 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. പിന്നെ 3-ാമത് ഇവിടെ പറയുന്ന ആശയം, എൻ ടൈം ഈസ് അറ്റ് ഹാൻഡ്, ദ ഒബ്ലിഗേഷൻ ഓഫ് ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ് എന്നുള്ളത് പറഞ്ഞു. 3-ാമത് പറയുന്ന ആശയം, മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ളത്, വൈവിധ്യമാർന്ന ദൈവകൃപ. 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പി. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കൃപയാണ് ദൈവം തന്നേക്കുന്നത് കേട്ടോ. ദൈവത്തിന്റെ കൃപ ഓരോന്നാ, മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ളതാ, ദൈവ കൃപയാ. ദൈവത്തിന്റെ കൃപ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. അത് അതിഥി സൽക്കാരം ആചരിക്കാനായിരിക്കാം, സ്നേഹം മറ്റുള്ളവർക്ക് നൽകാനായിരിക്കാം, നമുക്ക് എന്ത് കൃപയാണ്, പ്രാർത്ഥിക്കാനുള്ള വരമായിരിക്കാം, സുബോധമുള്ളവരും നിർമ്മലമായും ഇരിപ്പാനായിട്ടുള്ള വരമായിരിക്കാം. അപ്പോൾ എന്ത് കൃപയാണെങ്കിലും അത് അന്യോന്യം ശുശ്രൂഷിക്കുക, അത് നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അതുകൊണ്ട് ശുശ്രൂഷിക്കുക എന്നുള്ള കാര്യമാണ് വൈവിധ്യമാർന്ന ദൈവകൃപയെ പറ്റി പറയുമ്പോൾ ഇവിടെ പത്രോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് റോമൻസ് ചാപ്റ്റർ 12:3-8, 1 Corinthians 12 ചാപ്റ്റർ 12 ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരേ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, എല്ലാ അവയവങ്ങളുടെയും പ്രവൃത്തി ഒന്നല്ല. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരം, അവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ഓരോരുത്തർക്കും വെവ്വേറെ വരമുണ്ട്. പൗലോസ് ലീഹ എഴുതുന്നതാണ് 1 Corinthians ചാപ്റ്റർ 12 കാണുന്നത്. അതുകൊണ്ട് ആ കാര്യമാണ് അവിടെ പറയുന്നത്. നാലാമതായിട്ട് ഇവിടെ പറയുന്ന കാര്യം പ്രീച്ചിങ് ആൻഡ് മിനിസ്റ്ററിങ് എന്നുള്ള കാര്യമാണ്. സ്പീക്ക് ദ ഓറക്കിൾ ഓഫ് ഗോഡ്, പ്രസംഗിക്കുക ശുശ്രൂഷിക്കുക എന്ന രണ്ട് കാര്യങ്ങളാണ് നാലാമത് പറയുന്നത്. 11 വാക്യത്തിലാണത് പറയുന്നത്, പ്രീച്ചിങ് ആൻഡ് മിനിസ്റ്ററിങ് എന്നുള്ള കാര്യം. അത് പ്രസംഗിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക, വചന ശുശ്രൂഷയിൽ ഉറ്റിരിക്കുക. ശുശ്രൂഷിക്കാൻ സാധിക്കുന്നവർ ശുശ്രൂഷയുടെ കാര്യത്തിൽ ദൈവശക്തി നമുക്ക് കിട്ടുന്നതനുസരിച്ച് മറ്റുള്ളവരുടെ ആവശ്യത്തിന് അനുസരിച്ച് ശുശ്രൂഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എല്ലാത്തിലും ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് 11 വാക്യം വരെ ഉള്ളത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ 4 അധ്യായത്തിന്റെ 7-11 വരെ ഇതിന്റെ ഹെഡിങ് ഞാൻ പറഞ്ഞു, ബി ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ് എന്ന് പറഞ്ഞു. അതിനകത്ത് 4 ആശയങ്ങൾ പറഞ്ഞു. 1, എൻ ടൈം ഈസ് അറ്റ് ഹാൻഡ്. 2, ദ ഒബ്ലിഗേഷൻ ഓഫ് ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ്. 3, മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ്. 4, പ്രീച്ചിങ് ആൻഡ് മിനിസ്റ്ററിങ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. 4 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ സഫറിങ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ള ഒരു ആശയമാണ്, ക്രിസ്തുവിനോടൊത്ത് സഹിക്കുക എന്നുള്ള ആശയമാണ് 12 മുതൽ 15 വരെ വാക്യങ്ങളിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുതെന്ന് പറഞ്ഞ് താഴോട്ട് പറയുന്ന കാര്യം, നിങ്ങൾ കള്ളനോ കൊലപാതകനോ ആയിട്ടോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത് എന്ന് പറയുക. അങ്ങനെയുള്ള പല കാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോകരുതെന്നൊരാശയമാണ് ഇവിടെ പറയുന്നത്. 12 മുതൽ 15 വരെ വാക്യങ്ങളിൽ അതിന്റെ ഒരു 2-3 ഹെഡിങ് ഇട്ടിട്ട്, 6 ഹെഡിങ് ഇട്ടിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞ 6 കാര്യങ്ങൾ, 1, വേഴ്സ് നമ്പർ 12 ആണ് 1 കാര്യം. ദ ഫയറി ട്രയൽ ഈസ് നോട്ട് എ സ്ട്രേഞ്ച് വൺ, അഗ്നിപരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ കാര്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വേഴ്സ് നമ്പർ 13 ആണ് 2 കാര്യം. പാർട്ടിസിപ്പേഷൻ ഇൻ ദ സഫറിങ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ സഹനത്തിലുള്ള പങ്കാളിത്തമാണ് 2 കാര്യം. 3 പറയുന്നത് വേഴ്സ് നമ്പർ 13 തന്നെയാണ്, ബി ഗ്ലാഡ് വിത്ത് എക്സീഡിങ് ജോയ് എന്നൊരാശയമാണ്, ആനന്ദിച്ചുല്ലസിക്കുക എന്നൊരാശയം അവിടെ നമ്മൾ കാണുന്നുണ്ട്. വേഴ്സ് നമ്പർ 13 തന്നെ ഉള്ളതാണ് 4 ആശയവും, സഫറിങ് ആൻഡ് ഗ്ലോറി എന്നുള്ളത് 13 വാക്യത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്. അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിട്ട്, പീഡയുണ്ടെങ്കിൽ നമുക്കൊരു തേജസ്സും ഉണ്ട് എന്ന് പറയുന്ന ആശയമാണ് 4 പറയുന്നത്. 5 കാര്യം നമ്മളിവിടെ വായിക്കുന്നത്, ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് പീഡ സഹിക്കുമ്പോൾ ലജ്ജിച്ചു പോകരുത് എന്നൊരു കാര്യമാണ്. അത് 16 വാക്യത്തിലേക്ക് ഒന്ന് കടക്കുന്നുണ്ട്. അവിടെ 16 വാക്യത്തില് 15 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന്, 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 4 കാര്യങ്ങളും, 16 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് 2 കാര്യങ്ങളുമാണ്. അത് 6 ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ആ രീതിയിലൊന്ന് മനസ്സിലാക്കണം ദയവേത്. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 4 കാര്യങ്ങളും, 16, 17, 18, 19 വാക്യങ്ങളിൽ നിന്ന് 2 കാര്യങ്ങളുമാണ് പറയുന്നത്. 16 മുതലുള്ള വാക്യങ്ങളിൽ എന്ന് പറയുന്ന 2 കാര്യം, ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് പീഡ സഹിക്കുമ്പോൾ ലജ്ജിക്കരുത്. നോട്ട് ബി അഷെയിംഡ് ഇഫ് എനി വൺ സഫേഴ്സ് ആസ് എ ക്രിസ്ത്യൻ എന്നുള്ള ഒരു ആശയമാണ് അവിടെ പറയുന്നത്. അന്ന് ഈ ക്രിസ്ത്യാനിയായിട്ട് കഷ്ണം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുതെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി എന്ന് എല്ലാവരെയും കളിയാക്കി വിളിച്ചത് ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ. ക്രിസ്ത്യാനി 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 വന്നേക്ക് എന്ന് പറഞ്ഞ് കളിയാക്കി വിളിച്ച ഒരു കാര്യമാണ്. പക്ഷെ അന്ന് ആ പേര് കേട്ടിട്ട് ഇന്ന് നമ്മൾ എത്ര അഭിമാനത്തിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ അവർക്ക് കേട്ടോ. കളിയാക്കി വിളിച്ചൊരു നാമം, ഏറ്റവും അഭിമാനമുള്ള നാമമായി ഇന്ന് ലോകത്തില് 1 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നാമമായിട്ട് മാറി എന്നുള്ളതാണ്. സോ നോട്ട് ബി അഷെയിംഡ് ഇഫ് എനി വൺ സഫേഴ്സ് ഓഫ് എ ക്രിസ്ത്യൻ എന്നുള്ള ആശയമാണ് 16 വാക്യത്തിൽ പറയുന്നത്. 17 വാക്യത്തിൽ പറയുന്ന കാര്യം, ദ ജഡ്ജ്മെന്റ് വിച്ച് ബിഗിൻസ് അറ്റ് ദ ഹൗസ് ഓഫ് ഗോഡ്, ദൈവഗൃഹത്തിൽ ആരംഭിക്കുന്ന ന്യായവിധിയെ പറ്റിയാണ് 17 വാക്യത്തിൽ പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞ കാര്യം ഒരു പ്രാവശ്യം കൂടെ എടുത്തു പറയുന്നു. 4 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുടെ ഹെഡിങ് ക്രിസ്തുവിനോടൊത്ത് സഹിക്കുക എന്നുള്ളതാണ്, സഫറിങ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. അതിന്റെ 4 ആശയങ്ങൾ പറഞ്ഞു. 1, ദ ഫയറി ട്രയൽ ഈസ് നോട്ട് എ സ്ട്രേഞ്ച് വൺ. 2 പറഞ്ഞത് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സഫറിങ് ഓഫ് ക്രൈസ്റ്റ്. 3 പറഞ്ഞത് ബി ഗ്ലാഡ് വിത്ത് എക്സീഡിങ് ജോയ്. 4 പറഞ്ഞത് സഫറിങ് ആൻഡ് ഗ്ലോറി എന്നിങ്ങനെയുള്ള 4 ആശയങ്ങളാണ് 15 വരെ വാക്യങ്ങളിൽ നിന്ന് പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് രണ്ടാശയങ്ങൾ പറഞ്ഞു. ഒന്ന്, നോട്ട് ബി അഷെയിംഡ് ഇഫ് എനി വൺ സഫേഴ്സ് ആസ് എ ക്രിസ്ത്യൻ. രണ്ട്, ദ ജഡ്ജ്മെന്റ് വിച്ച് ബിഗിൻസ് അറ്റ് ദ ഹൗസ് ഓഫ് ഗോഡ്. ഈ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇരമ്യാവ് 25:23-29 കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇത് ചാപ്റ്റർ എടുത്തതിനകത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് സമയം നഷ്ടപ്പെടുത്തി കളയുന്നില്ല. ആ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇരമ്യാവ് 25:23-29 വരെയുള്ള വാക്യങ്ങളിൽ ജനം ന്യായവിധി അഭിമുഖീകരിക്കേണ്ടി വരുന്നുവെങ്കിൽ, ദൈവജനം ന്യായവിധി അഭിമുഖീകരിക്കുന്നുവെങ്കിൽ അല്ലാത്തവരുടെ ദൈവജനം അല്ലാത്തവരുടെ മേൽ എത്രയധികം ന്യായവിധി ഉണ്ടാകുമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ന്യായവിധി ദൈവഗ്രഹത്തില 17-ാം വാക്യം, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും ഭാവിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സ്രഷ്ടാവെങ്കിൽ ഫലമേൽപ്പിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ കഷ്ടതയും നമ്മളെ തേജസ്സിലേക്ക്, കഷ്ടത നമ്മളെ നയിക്കും. നമുക്കൊരു ന്യായവിധിയുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. എല്ലാത്തിന്റെ അവസാനമൊക്കെ സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയില് തമ്മിൽ തമ്മിലുള്ള സ്നേഹത്തില് പെറുപിറു കൂടാതെ അതിഥി സൽക്കാരമൊക്കെ ചെയ്യുക. പിന്നെ ശുശ്രൂഷ ചെയ്യുന്നവര് നല്ലപോലെ പ്രസംഗിക്കുക എന്നവരങ്ങനെ ചെയ്യുക, ശുശ്രൂഷ ചെയ്യുന്നവരങ്ങനെ ചെയ്യുക. എല്ലാത്തിലും ദൈവം യേശുക്രിസ്തു മുഖാന്തരം മോഹത്തപ്പെടാൻ ഇടവരട്ടെ. പിന്നെ നിങ്ങൾക്ക് വീണ്ടും കഷ്ടതയും പ്രയാസവും ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ തളർന്നു പോകരുത്. യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രതിഷ്ഠയിൽ ഉല്ലസിച്ച് അനുദിപ്പാൻ ഇടവരട്ടെ. യേശുക്രിസ്തു വരുന്ന സമയത്ത് ന്യായവിധി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു വലിയ അവന്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനായിട്ട് ന്യായവിധിയെ പേടിയോടെ നിങ്ങൾ കാണണ്ട. കാരണം നിങ്ങൾ കഷ്ടം സഹിച്ചാൽ അതിനപ്പുറമായിട്ടൊരു നിത്യജീവൻ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. അതുകൊണ്ട് പേടിയോടെ അല്ല, സന്തോഷത്തോടെ ന്യായവിധിയെ സ്വീകരിപ്പാനായിട്ടുള്ള ഒരു ആശയം അവിടെ പറയുന്നുണ്ട്. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല. നിങ്ങളെ ക്രിസ്ത്യാനിയിൽ നിന്ന് കളിയാക്കി വിളിച്ചാലും ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഇനി ന്യായവിധി എന്ന് പറയുന്നത് ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവെങ്കിൽ ഫലമേൽപ്പിക്കട്ടെ. അപ്പം ജഡ്ജ്മെന്റിന്റെ രണ്ട് തലങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് സന്തോഷിപ്പാൻ ഇടവരട്ടെ. രണ്ടാമതായിട്ട് പറയുന്ന ആശയം, നിങ്ങൾ ബുദ്ധിമുട്ടിലൂടെ പ്രയാസത്തിലൂടെ പോകുന്നു, ന്യായവിധി നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിനൊരു അല്പം പേടിയും കൂടെ വേണം. ന്യായവിധി ദൈവഗ്രഹത്തിൽ തന്നെ ആരംഭിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായി ജീവിക്കാനുള്ളൊരു ഒരു പ്രബോധനവും ഒരു ഏർക്കിങ്ങും ഒക്കെയാണ് അവിടെ എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. അങ്ങനെയാണ് 4-ാം അധ്യായം അവസാനിക്കുന്നത്. 5-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങള്, 5-ാം അധ്യായത്തില് പ്രധാനമായിട്ടും പറയുന്ന ആശയം ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളുടെ ദൃക്സാക്ഷിയും അവിടുത്തെ തേജസ്സിന്റെ പങ്കാളിയുമായ മൂപ്പനായ പത്രോസ് സഹമൂപ്പന്മാരെ തങ്ങളുടെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ശ്രേഷ്ഠ ഇടയനായ യേശു ക്രിസ്തുവിന്റെ മാതൃകയിൽ ശുശ്രൂഷ നിർവഹിച്ചാൽ നിത്യതയിൽ വിജയകിരീടം പ്രാപിക്കാം. അപ്പം 5-ാം അധ്യായം എൽഡേഴ്സിനുള്ള ഒരു എക്സോർട്ടേഷൻ ടു ലീഡേഴ്സ് ഓഫ് ദി ചർച്ച് എന്നുള്ള ഒരാശയമാണ് 5-ാം അധ്യായത്തിൽ കാണുന്നത്. 1 മുതൽ 4 വരെ വാക്യങ്ങൾ പ്രധാനമായിട്ട് ഏർജിങ് ഓർ എക്സോർട്ടേഷൻ ടു ദ ലീഡേഴ്സ് ഓഫ് ദി ചർച്ച്, സഭാ അധ്യക്ഷന്മാർക്കുള്ള പ്രബോധനമാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ആ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 4 ആശയങ്ങൾ പറയുന്നു. 1, ഫെലോ എൽഡർ എന്നൊരാശയം, കൂട്ടുമൂപ്പനായ പത്രോസ്, പ്രസ്ബിറ്ററോസ്, പൊയ്മൻ, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ക്ലാസ് കേൾക്കണം. പിന്നെ മോശയുടെ കാലം മുതലുള്ള മൂപ്പന്മാര്, അത് വിശദമായിട്ടെല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഹെഡിങ് ഇതാണ്, ഫെലോ എൽഡർ. അതായത് അന്ന് മൂപ്പന്മാരെന്ന് പറയുന്നത് പ്രസ്ബിറ്റർ എന്നുള്ളതായിരുന്നു, കാശീശോ എന്നുള്ള വാക്ക് എഴുതേണ്ടത്, പുരോഹിതൻ എന്നുള്ള വാക്ക് എഴുതേണ്ടത്. ഓക്കെ, എൽഡർ എന്ന് പറഞ്ഞാൽ മൂപ്പനാണ്, മൂപ്പൻ. എന്തായാലും ഫെലോ എൽഡർ എന്നാണ് പത്രോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 2, വിറ്റ്നസ് ഓഫ് ദി സഫറിങ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് ദൃക്സാക്ഷിയാണ് പത്രോസ് എന്ന് പറയുന്നു. 3, പറയുന്നത് ദ ഫ്ലോക്ക് എൻട്രസ്റ്റഡ് ടു യു എന്നൊരാശയം 2-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണം, അതിനെ, നിങ്ങളെ വിചാരകന്മാരായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം എന്നൊരാശയം, ദ ഫ്ലോക്ക് എൻട്രസ്റ്റഡ് ടു യു എന്നുള്ളതാണ് 2-ാം വാക്യത്തിൽ കാണുന്ന ആശയം. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, ഫെലോ എൽഡർ. 2, വിറ്റ്നസ് ഓഫ് ദി സഫറിങ് ഓഫ് ക്രൈസ്റ്റ്. 3, ദ ഫ്ലോക്ക് എൻട്രസ്റ്റഡ് ടു യു. അതിനകത്ത് എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. നാലാമത് പറയുന്ന ആശയം, ദ ചീഫ് ഷെപ്പേർഡ് വിൽ ഗിവ് യു ദ ക്രൗൺ ഓഫ് ഗ്ലോറി ദറ്റ് ഡസ് നോട്ട് ഫെയ്ഡ് അവേ. പ്രധാന ഇടയൻ നിങ്ങൾ മഹത്വത്തിന്റെ വാടാത്ത കിരീടം നിങ്ങൾക്ക് നൽകും എന്ന് പറയുക. അപ്പോ സഭയിലെ ഇടയന്മാരോട് പറയുന്ന കാര്യം, ഞാൻ നിങ്ങളുടെ കൂട്ടുമൂപ്പൻ തന്നെയാണ്, ഞാൻ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ ദൃക്സാക്ഷിയാണ്, നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കണം. എന്തിനാ, നിങ്ങളുടെ പ്രധാന ഇടയൻ ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷനാകുമ്പോൾ മഹത്വത്തിന്റെ തേജസ്സിന്റെ വാടാത്ത കിരീടം നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞ് സഭയിലെ ഇടയന്മാരെ പ്രബോധനം നൽകുന്ന ആശയങ്ങളാണ് നമ്മൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അതിനകത്ത് ധാരാളം ക്രൗണിന്റെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ദ ക്രൗൺ ഓഫ് റിജോയ്സിംഗ്, ഇംപെരിഷബിൾ ക്രൗൺ, ക്രൗൺ ഓഫ് റൈറ്റിയസ്നെസ്, ക്രൗൺ ഓഫ് ഗ്ലോറി ദറ്റ് ഡസ് നോട്ട് ഫെയ്ഡ് അവേ, അതിവിടെ പറഞ്ഞ ആശയം. ദ ക്രൗൺ ഓഫ് ലൈഫ്, ഇങ്ങനെ 4-5 കിരീടങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നീട് സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം, സദൃശ്യവാക്യം 12:4, മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടം, സദൃശ്യവാക്യം 17:6. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ള ഒരു കിരീടവും ഭംഗിയുള്ള ഒരു മുടിയുമായിരിക്കുമെന്ന് യെശയ്യാവ് 28:5-6. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് പറയുന്ന ആടുകളുടെ വലിയ ഇടയൻ, എബ്രായ ലേഖനകർത്താവ് ഓർപ്പിക്കുന്ന പോലെ, 13:20 ഓർപ്പിക്കുന്ന പോലെ, ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന് യോഹന്നാന്റെ 10:11 പറഞ്ഞ കർത്താവ്, ആ ശ്രേഷ്ഠ ഇടയൻ നിങ്ങൾക്കുള്ള പ്രതിഫലം നൽകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, മുടികൾ മുടഞ്ഞ നിരനിരയായി ബലിപീഠത്തിൽ ഇരിപ്പുണ്ട്, നിർമ്മലരായി പരികർമ്മിപ്പോ ആചാര്യർക്കവ ചൂടിയിടും. ഇത് ഈ ആശയമൊക്കെ ഇവിടുന്ന് എടുത്തിട്ടുള്ളതാന്ന് ഞാൻ പറഞ്ഞു. നല്ലപോലെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്ക് ആ കിരീടം ലഭിക്കും. അതിന്റെ അർത്ഥം വിശ്വാസികൾക്ക് ലഭിക്കത്തില്ലെന്നല്ല, പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും. ഇവിടൊക്കെ സ്പെഷ്യൽ പ്രീസ്റ്റ്ഹുഡിന്റെ ഒക്കെ പ്രാധാന്യം വളരെ കൃത്യമായി ആദിമസഭയിൽ തന്നെ കാണുന്നുണ്ട്. ഈ പെന്തക്കോസ്തുകാരൊന്നും നമ്മളെ പഠിപ്പിക്കുന്നവരൊന്നും അല്ല പരിപാടി കേട്ടോ. ഞാനവരെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രക്തം തിളയ്ക്കുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ബോധത്തോടുകൂടി ഇവിടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോവാം. 5-ാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യം ഇതാണ്, ബി റെഡി ടു റെസിസ്റ്റ് ഡെവിൾ അറ്റ് എവരി ടേൺ. ദൈവത്തിൽ ആശ്രയിച്ച് പിശാചിനെ എതിർക്കുവാൻ ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് 5 മുതൽ 11. അത് എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യം, അത് മൂപ്പന്മാർക്കും ഇളയവർക്കും എല്ലാം ഉള്ള കാര്യമാണ്. അവണ്ണ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ എന്ന് പറഞ്ഞാല് പ്രായമുള്ളവർക്ക് കൊച്ചുപിള്ളേരെ അടങ്ങിയിരിക്കാൻ കീഴടങ്ങിയിരിക്കാൻ പറയുന്ന പോലെ തന്നെ സഭയിലെ മൂപ്പന്മാർക്ക് ഇടവക ജനങ്ങളും കീഴടങ്ങിയിരിപ്പിന്നൊരാശയം കൂടി അവിടുന്ന് കിട്ടുന്നുണ്ട്. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിപ്പീൻ. അവനോട് എതിർത്തു നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യദേശത്തിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലമെന്നേക്ക് അവനുള്ളത് ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് 11 വരെയുള്ള വാക്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. അതിനകത്ത് പറയുന്ന ആശയങ്ങൾ പ്രധാനമായും 3 ആശയങ്ങളാണ് അവിടെ പറയുന്നത്. 1, കീഴ്പ്പെട്ടിരിക്കുക, വിനയം ധരിക്കുക, സേവനം ചെയ്യുക എന്നുള്ള ആശയമാണ് വേഴ്സ് നമ്പർ 5 പറയുന്നത്. ബി സബ്മിസീവ് ടു വൺ അനദർ, ബി ക്ലോത്ത് വിത്ത് ഹ്യൂമിലിറ്റി. ബി സബ്മിസീവ് ടു വൺ അനദർ, ബി ക്ലോത്ത് വിത്ത് ഹ്യൂമിലിറ്റി. അപ്പം കീഴ്പ്പെട്ടിരിക്കുക, വിനയം ധരിക്കുക, അതിന്റെ കൂട്ടത്തിൽ സേവനം ചെയ്യുക എന്നൊരാശയം കൂടിയുണ്ട്. ഇവിടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട 3 പ്രായോഗിക കാര്യങ്ങൾ അവിടെ പറയുന്നത്. കീഴ്പ്പെട്ടിരിക്കുക എന്നൊരാശയം, വിനയം ഉള്ളവരായിരിക്കുക എന്നൊരാശയം, സേവനം ചെയ്യുക എന്നുള്ളൊരാശയം ഒക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മള് ദൈവം വിനീതർക്ക് കൃപ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. വിനീതർക്കും അവൻ കൃപ നൽകുന്നു. സദൃശവാക്യം 3:3 സൂചിപ്പിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ നിങ്ങളത് പഠിക്കുന്നുണ്ട്. കർത്താവ് ഈ വിനയം ഉള്ളവനായിരുന്നോ? കർത്താവായിരുന്നു വിനയത്തിന്റെ കേദാരമായിരുന്നു. കാരണം അന്ത്യത്താഴ സമയത്ത് യേശു ക്രിസ്തു ചെയ്ത എന്താ, ബാക്കി ശിഷ്യന്മാരെല്ലാരും തങ്ങളിൽ വലിയവൻ ആര് എന്നെണ്ണേണ്ടതിന്, ഏതായാലും ഇവൻ കഷ്ടാനുഭവമൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ തീരാൻ പോവാം. അങ്ങനെ ഉണ്ട. പിന്നെ നമ്മളിൽ ഇനി ആരുടെ ഗേമൻ എന്നുള്ളൊരാശയം തലപുക. ഇതെല്ലാ കാലഘട്ടത്തിലും ജനങ്ങളുടെ മനസ്സിലുള്ളതാ കേട്ടോ. അപ്പൻ ചത്ത് കട്ടിലൊഴിഞ്ഞിട്ട് വേണോ ആരുടെ അതേ കിടക്കാൻ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് യേശുക്രിസ്തു ചെയ്യുന്ന കാര്യം എന്നാ? യേശുക്രിസ്തു ചെയ്യുന്ന കാര്യം അവനൊരു കൈലേശ് എടുത്ത് അരയിൽ ചുറ്റി നിങ്ങളിൽ ഒന്നാമത്തവനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ വലിയവനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. ഒന്നാമത്തവൻ ഒടുക്കത്തവനാകണം. ഇതാ യേശുക്രിസ്തു പഠിപ്പിച്ച്. അവരുടെ കാല് കഴുകി ശുശ്രൂഷ ചെയ്യണം, വിനയം വേണം എന്ന് യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തു. ഇത് യേശുക്രിസ്തുവിന്റെ എല്ലാ ഇടപെടലുകളിലും അത് വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്നു. വിനയുണ്ടായിരുന്നു, താഴ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് കുരിശിൽ തറച്ചവർക്ക് വേണ്ടി പോലും അവന് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായത് എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ബി സബ്മിസീവ് ടു വൺ അനദർ എന്നുള്ള ആശയം. പിന്നീട് രണ്ടാമതോട് പറയുന്നത് ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ബലവത്തായ കരം. അവിടെ പറയുന്നുണ്ടല്ലോ ദൈവത്തിന്റെ ബലവത്തായ കരത്തിന്റെ കീഴെ താണിരിപ്പീൻ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇടയശ്രേഷ്ഠൻ ആറാം വാക്യത്തിൽ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ എന്ന് ആറാം വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ബലമുള്ള കരത്തെ പറ്റിയൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പുറപ്പാട് 13:9, ആവർത്തനം 9:20, പുറപ്പാട് 6:1, ഐസയാ 51:9, 40:10, സാംസ് 89 വേഴ്സ് നമ്പർ 30. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. പിന്നീട് ആവർത്തന പുസ്തകം 33:27 വാക്യത്തിൽ പുരാതനായ ദൈവത്തിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദൈവത്തിന്റെ ബലവത്തായ കരത്തിന്റെ കീഴിൽ താണിരിപ്പ് എന്നൊരാശയം അവിടെ പറയുന്നു. മൂന്നാമത് ഇവിടെ പറയുന്നത് കാസ്റ്റ് ഓൾ യുവർ കേഴ്സ് അപ്പോൺ ഹിം ഫോർ ഹി കേഴ്സ് ഫോർ യു. അവൻ നിങ്ങളുടെ കരുതുന്നവനായ ദൈവത്തിൽ നിങ്ങളുടെ ചിന്താഭാരം സമർപ്പിക്കുക എന്നൊരാശയമാണ് മൂന്നാമത് 7 വാക്യത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥനയിലും അത് ഓർത്ത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു എന്നൊരാശയം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ മൂന്ന് ആശയങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഒന്ന്, ബി സബ്മിസീവ് ടു വൺ അനദർ, ബി ക്ലോസ് വിത്ത് ഹ്യൂമിലിറ്റി. രണ്ട്, ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. മൂന്ന്, കാസ്റ്റ് ഓൾ യുവർ കേഴ്സ് അപ്പോൺ ഹിം ഫോർ ഹി കേഴ്സ് ഫോർ യു എന്നൊരു കാര്യം. പിന്നീട് 8-10 വരെയുള്ള കാര്യങ്ങളിൽ നിന്ന് 10-11 വരെയുള്ള ഭാഗത്ത് ഒന്നും കൂടി രണ്ട് ആശയങ്ങൾ കൂടി പെട്ടെന്നൊന്ന് പറയാം. അഡ്വൈസറി ദ ഡെവിൾ ലൈക്ക് എ റോറിംഗ് ലയൺ എന്നുള്ളതാ. പ്രതിയോഗിയ പിശാച് അലറുന്ന സിംഹമാണെന്നൊരു ആശയം അവിടെ പറയുന്നുണ്ട്. അതിനകത്ത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ആന്റിഡിക്കോസ് എന്നൊരു വാക്കൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് കോടതി വ്യവഹാരത്തെ പറ്റി ഓർപ്പിക്കുന്ന പ്രതിയോഗി, നമ്മുടെ പ്രതിയോഗിയായ പിശാജ് എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ദൈവമക്കളുടെ മേലെ അവൻ കുറ്റാരോപണം നടത്തുന്നവനാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. ഇത് ഈ സംഭവം എഴുതുമ്പോൾ ഒരുപക്ഷെ പത്രോസിന് ഒരു 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 കാര്യം ഓർമ്മ വരുമായിരിക്കും. ഗെത്സെമനയിൽ യേശുക്രിസ്തു പ്രാണഭയത്തിലായിട്ടിരുന്നപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പത്രോസ് ഉൾപ്പെടെ എല്ലാവരും കിടന്നുറങ്ങിപ്പോയി. കർത്താവ് അവരോട് ഉണർന്നിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അവരുറങ്ങി ആശ്വസിക്കുന്നുണ്ട്. ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനും കൂടെ ആയിരിക്കാം ഒരുപക്ഷെ പത്രോസ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നൊരാശയമുണ്ട്. ഉണ്ട് ഉണർന്നിരിപ്പി എന്ന് പറയുമ്പോൾ പത്രോസിന് ഉറങ്ങിപ്പോയ പല സംഭവങ്ങളും ഉണ്ട് ജീവിതത്തിൽ. ഉണർന്നിരിക്കാനായിട്ട് പത്രോസ് ഉറപ്പിക്കുകയും കൂടെ ചെയ്യുക. എതിർത്ത് നിൽക്കണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് യാക്കൂബ് 4:7 നിങ്ങൾ പഠിച്ചു കാണും, ഇല്ലെങ്കിൽ പഠിക്കും. യാക്കൂബ് 4:7 പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് കാണുന്നുണ്ട്. പിന്നീട് പറയുന്ന ഒരു 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദ ഗോഡ് ഓഫ് ഓൾ ഗ്രേസ് ഹു കോൾഡ് അസ് ടു ഇറ്റേണൽ ഗ്ലോറി എന്നൊരാശയം. നിത്യ തേജസ്സിലേക്ക് വിളിച്ചിരിക്കുന്ന പരമ കൃപാലുവായ ദൈവം എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വിടുതൽ നൽകി നിത്യ തേജസ്സിലേക്ക് നമ്മളെ വിളിക്കുന്ന പരമകൃപാലുവായ ദൈവം നമുക്കുണ്ട് എന്നാണ് 10-ാം വാക്യത്തിൽ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യജയസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ബലം എന്നേക്കും അവനുള്ളത് ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് 11 വരെയുള്ള വാക്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. പിന്നീട് 12, 13, 14 വാക്യങ്ങളിൽ അന്ത്യ ആശംസകൾ എന്നതിന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. കൺക്ലൂഡിങ് ഗ്രീറ്റിംഗ്സ് ഓർ ഫെയർവെൽ ആൻഡ് ഗ്രീറ്റിംഗ്സ് എന്നൊക്കെ നമുക്ക് അതിന് പറയാം. അന്ത്യ ആശംസകളാണ് 12 മുതലുള്ള വാക്യങ്ങളിൽ. പത്രോസിന്റെ സഹായികളായ ശീലാസിന്റെയും മർക്കോസിന്റെയും ബാബിലോണിലെ സഭയുടെയും ചില വിശദീകരണങ്ങൾ അവിടെ കാണുന്നുണ്ട്. 12-14 വരെ ഒന്ന് വായിക്കാവോ ആന്റി?
നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്ന ദൈവത്തിന്റെ സത്യകൃപയിലാവുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ സഹവൃതയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹചുമ്പനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ.
അങ്ങനെ പറഞ്ഞാണ് പത്രോസ് വളരെ മനോഹരമായിട്ട് ലേഖനം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, നിങ്ങൾ നിലകൊള്ളുന്ന ദൈവകൃപയാലാണ് നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ എഴുതുകയാ. എങ്ങനെയാ പത്രോസ് ലേഖനം അവസാനിപ്പിക്കുന്നത്? നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ഈ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർപ്പിക്കുന്നു എന്നാണ് പത്രോസ് ഇവിടെ അവകാശപ്പെടുന്നത്. ബൈ സിൽവാനോസ് അവർ ഫെയ്ത്ത്ഫുൾ ബ്രദർ ആസ് ഐ കൺസിഡർ ഹിം ഐ ഹാവ് റിട്ടൺ ടു യു ബ്രീഫ്ലി എസ്കോർട്ടിംഗ് ആൻഡ് ടെസ്റ്റിഫൈയിങ് ദാറ്റ് ദിസ് ഈസ് ദ ട്രൂ ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ വിച്ച് യു സ്റ്റാൻഡ് എന്നുള്ള ഒരു കാര്യമാണ് പത്രോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പ്രബോധിപ്പിച്ച് നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് ഓർപ്പിക്കുന്നു എന്നുള്ള ഒരു ആശയം നമ്മളിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിലകൊള്ളുന്നത് ദൈവത്തിന്റെ കൃപയാൽ. പൗലോസും പറയുന്ന കാര്യമാണല്ലോ, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അത് നമുക്ക് ഓർക്കാം. പിന്നീട് ഇവിടെ പറയുന്നത് വിശ്വസ്ത സഹോദരനായ സിൽവാനോസ് എന്ന് പറയുന്നു. സിൽവാനോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് സൈലസ് തന്നെയാണ്, ശീലാസ് തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി 15:35-40 വരെ വാക്യത്തിൽ കാണുന്ന ആ ശീലാസ് മുഖാന്തരമാണ് പത്രോസ് ലേഖനം എഴുതുന്നത്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, പത്രോസ് പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ആളാണെങ്കിലും ഇത്ര പ്രൗഢഗംഭീരമായിരിക്കുന്ന ഒരു ലേഖനം ശീലാസ് എഴുതിക്കൊടുത്തേ, സിൽവാനോസ് അല്ലെങ്കിൽ ശീലാസ് ആണ് ഇത് എഴുതി കൊടുക്കുന്നത്. പക്ഷെ അദ്ദേഹം വഴിയായിട്ട് ഇത് എഴുതുമ്പോഴും ഇത്ര ശ്രേഷ്ഠമായ ആശയങ്ങൾ പത്രോസിന്റെ മനസ്സിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്തു. പൗലോസിന്റെ ലേഖനങ്ങളോട് കിട്ടപിടിക്കത്തക്ക രീതിയിലുള്ള ആശയങ്ങൾ പരിശുദ്ധാത്മാവ് കൊടുത്തു. അതിനേക്കാൾ ശ്രേഷ്ഠ 2-ാം ചാപ്റ്ററിലേക്കൊക്കെ വരുമ്പോ എത്ര ഇനിയും നടക്കാനുള്ള പ്രവചനങ്ങളുടെ നിവൃത്തിയൊക്കെ പത്രോസ് പറഞ്ഞിട്ടുണ്ട്. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂതലം വെന്തുരുകയും ചെയ്യും എന്നൊക്കെ പത്രോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേ സംഭവങ്ങൾ പ്രവചന നിവൃത്തിയായിട്ട് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക. 2-ാം ലേഖനത്തിലേക്ക് കടക്കുമ്പോഴാതുള്ളൂ, അടുത്ത വർഷം നമുക്ക് പഠിച്ചാൽ മതി. പക്ഷെ അത്ര ശ്രേഷ്ഠമായ കാര്യങ്ങൾ പത്രോസ് വഴിയായിട്ട് ദൈവം അരുളി ചെയ്തു. എഴുതാൻ കഴിവില്ലായിരുന്നുവെങ്കിലും ശീലാസിനെ കൊണ്ട് പത്രോസ് അത് എഴുതിപ്പിച്ചു എന്നുള്ളത് നമുക്ക് ഓർക്കാം. ശീലാസിനെ പറ്റി പറയുന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തി പറയുന്ന ഈ ശീലാസ് തന്നെയാണെന്ന് അത് പൊതുവെ അങ്ങനെ അംഗീകരിക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞിരുന്നു പൗലോസ് ലീഹായുടെ സുവിശേഷ ഘോഷണത്തിലും ശീലാസ് പങ്കാളിയായിരുന്നു. 2 കൊരിന്ത്യൻസ് 1:19, 1 തെസ്സലോനിയൻസ് 1:1, 2 തെസ്സലോനിയൻസ് 1:1 ഇവിടെയെല്ലാം ശീലാസിനെ പറ്റി പൗലോസ് ഇങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്യാൻ നമുക്ക് കാണാം. ഈ വിശ്വസ്ത സഹോദരൻ എന്നാണ് പത്രോസ്, ഫെയ്ത്ത്ഫുൾ ബ്രദർ എന്ന സിൽവാനോസിനെ പറ്റി അല്ലെ ശീലാസിനെ പറ്റി പത്രോസ് പറയുന്നത്. അത് ശ്രദ്ധേയമായൊരു കാര്യമല്ലേ? ശ്രദ്ധേയമായൊരു കാര്യമാണ്, അത് നമുക്ക് ഓർക്കാം. പിന്നീട് പുത്രനായ മർക്കോസ് എന്നൊരാശയം നമ്മളിവിടെ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ എഴുതിയിരിക്കും, നിങ്ങളുടെ സഹവൃതയായ ബാബിലോണിയൻ സഭയും എനിക്ക് മകനായ മർക്കോസ് എന്നാ പറയുന്നത്. ഈ മർക്കോസ് ആരാന്ന് ചോദിച്ചാല് അപ്പോസ്തല പ്രവർത്തനം 12:1-19 വാക്യം വായിക്കുമ്പോഴ് അതൊന്ന് വായിക്കാവോ? അപ്പോസ്തല പ്രവൃത്തി 12:12 മാത്രം ഒന്ന് വായിച്ചാ മതി. അപ്പോസ്തല പ്രവൃത്തി 12:12. അതായത് പത്രോസ് തടവിൽ നിന്ന് രക്ഷപ്പെട്ട് ചെല്ലുമ്പം കാണുന്ന ഒരു വ്യക്തിയാ. വായിച്ചു
ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു.
അതായത് മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ, ആ മർക്കോസാണ് പിന്നെ മർക്കോസിന്റെ സുവിശേഷം എഴുതിയതും ഈ മർക്കോസാണെന്നാ. ഈ മർക്കോസ് തന്നെയാ, ആ മർക്കോസ് തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതുന്നത്. നിങ്ങൾക്കറിയാലോ സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടത് മർക്കോസിന്റെ സുവിശേഷമാണെന്നാണ് പണ്ഡിത മതം. കാരണം അതിനകത്ത് ഇൻഫന്റ് നറേറ്റീവ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് ജനങ്ങൾക്ക് അത് പരിചിതമായിരുന്നു. അത് പ്രത്യേകിച്ച് പറയാതെ നേരിട്ട് അന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഒക്കെ എഴുതിയത് മർക്കോസാണ്. അതുകൊണ്ട് ആദ്യം എഴുതപ്പെട്ടത് മർക്കോസിന്റെ ലേഖനമാണ്. പിന്നീട് അതിന്റെ ചുവട് പിടിച്ചാണ് മത്തായിയും സമവീക്ഷണ സുവിശേഷങ്ങളിൽ ലൂക്കോസ് ഏറ്റവും അവസാനം ഡ്രമാറ്റിക് ആയിട്ട് ലൂക്കോസ് എഴുതിയെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ മർക്കോസ് ആദ്യത്തെ സുവിശേഷം എഴുതിയത്. ഈ മർക്കോസിനെ പറ്റിയാണ് ഇവിടെ പരാമർശം. ഇനിയും വേറെ ചില വേദപണ്ഡിതന്മാർ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. എന്താണെന്നറിയാവോ, മർക്കോസിന്റെ സുവിശേഷം സത്യത്തിൽ പറഞ്ഞു കൊടുത്തത് പത്രോസാന്ന് പറയുന്നു. അങ്ങനെ ഒരു കാര്യം കൂടുണ്ട് കേട്ടോ. മർക്കോസിന്റെ സുവിശേഷം പറഞ്ഞു കൊടുത്തത് പത്രോസാണെന്ന് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു അഭിപ്രായമുണ്ട്. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇവിടെ പറയുന്നത് ബാബിലോണിലെ സഭയെ പറ്റി പറഞ്ഞിട്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഞാനത് പറഞ്ഞു, റോമിലെ സഭയെ പറ്റിയുള്ള ഒരു പരാമർശമാണെന്ന് പറഞ്ഞു. റോമിന് അന്നുള്ള ക്രിസ്ത്യാനികൾ ബാബിലോൺ എന്ന പേര് പറഞ്ഞിരുന്നതായിട്ട് കരുതപ്പെടുന്നുണ്ട്. എന്തായാലും മറ്റ് രാജ്യങ്ങളിലുള്ള സഹവൃതയ സഭയുടെ സഹവൃതയായിട്ടാണ് ഇവിടെ ബാബിലോണിലെ സഭ. നിങ്ങളുടെ സഹവൃതയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കൂസ് എന്ന് പറയുമ്പോൾ ബാബിലോണിലെ സഭ എന്ന് പറഞ്ഞാൽ റോമാ സഭ തന്നെയാണെന്ന് തർക്കമില്ലാത്ത കാര്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ലേഖനം അവസാനിപ്പിക്കുന്നത്. സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. പൗലോസിന്റെ ഒരു ശൈലിയിലാണ്, 1 തെസ്സലോനിക്കർ 5:26 നമ്മൾ കാണുന്ന പോലെ അങ്ങനെ പത്രോസ് അനുകരിച്ചുകൊണ്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ലോകം പ്രത്യേകിച്ച് നമ്മളും സമാധാനം ഉണ്ടാകട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളും ലോകം സമാധാനമില്ലാതെ നീങ്ങുമ്പോൾ, ഇന്നും മലേഷ്യയിലെ ഒരു വിമാനം ഒക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ധാരാളം യുദ്ധങ്ങൾ ഇസ്രായേലിന്റെ പേരിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സമാധാനം ഉണ്ടാകേണ്ട കൊണ്ടും നമുക്ക് പ്രവർത്തിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെങ്കിലും സമാധാനം ഉണ്ടാക്കുന്നവരായി നമുക്ക് തീരാമെന്നും ഇവിടെ പ്രബോധിപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവകൃപയുടെ മുമ്പിൽ ശിരസ് വമിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നന്നായിട്ടെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങുക. നിങ്ങൾക്ക് ഏകദേശമൊക്കെ വീണ്ടും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതൊന്ന് വായിച്ച് നല്ലപോലെ ഒന്ന് വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് അതിനുവേണ്ടി ഒരുങ്ങുക. നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുമല്ലോ, അത് മതി. ചോദ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് എഴുതേണ്ടത്. പിന്നീട് ഇതിൽ നിന്ന് ചോദിക്കുന്ന വല്ല ചോദ്യങ്ങളും ക്വിസിനോ മറ്റു കാര്യങ്ങൾക്കോ ആയിട്ട് ചോദിക്കുന്നത് മനസ്സിലാക്കാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ ആശയങ്ങൾ കിട്ടിയില്ല, അതുകൊണ്ട് തുടർച്ചയായിട്ടൊന്ന് വായിച്ച് 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 ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് ദൈവം എല്ലാ കൃപകളും തരട്ടെ. എനിക്കറിയാം ഞാൻ എടുത്ത കാര്യങ്ങളൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. എങ്കിലും എന്തെങ്കിലും കുറവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ആശയങ്ങളിലോ ഞാൻ പറഞ്ഞ വാക്കുകളിലോ അല്ലെങ്കിൽ ഞാൻ വിഷയം അവതരിപ്പിക്കുന്നതിലോ ആർക്കെങ്കിലും പ്രയാസപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനം കൊണ്ടോ ഒക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക, പ്രാർത്ഥിക്കുക. പരസ്പരം ദൈവമെല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എന്തെങ്കിലും പൊതുവായിട്ട് പറയാനുണ്ടോ ആന്റി? ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാമായിരുന്നു.
ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഇത് രണ്ടാമത് പഠിപ്പിക്കാൻ ഞാനൊരു അഭിപ്രായം ചോദിച്ചാൽ വളരെ പേടിച്ചുകൊണ്ടാണ് അച്ഛൻ എങ്ങനെ പ്രതികരിക്കും എന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ വളരെ പേഷ്യന്റ് ആയിട്ട് ഇത് രണ്ടു ആദ്യം തൊട്ട് അവസാനം വരെയും ഒരു സ്വപ്നം പോലും വഴക്ക് പറയാതെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. അച്ഛൻ വളരെയധികം പേഷ്യൻസ് ഉള്ള ആളാണെന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട രണ്ടാമതൂടെ വായിച്ച് ഒരു റെക്കോർഡിങ്ങോടെ കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും നല്ലപോലെ മനസ്സിലാകുമെന്ന് എനിക്കറിയാം. ഇത്ര ഭംഗിയായിട്ട് പഠിപ്പിക്കാൻ കഴിഞ്ഞ അച്ഛനെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. ഞങ്ങൾ വളരെയധികം ഇതിനകത്തുനിന്ന് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. ഇതിനനുസരിച്ച് എല്ലാവരും ജീവിക്കാനൂടെ ശ്രമിക്കണമേ എന്നൊരു അഭ്യർത്ഥനയോടുണ്ട്. അച്ഛന് വളരെയധികം താങ്ക്സ്. ഇനിയും ഇതൊക്കെ മതോപദേശ സാരങ്ങളുടെ ക്ലാസ് എന്ന് എടുക്കാൻ പറ്റും അച്ഛന്?
ഞാനത് അറിയിക്കാം ആന്റി. ഞാനതൊന്ന് പ്രിപ്പയർ ചെയ്തതിന്റെ പൂർണ്ണതയിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഞാനതൊന്ന് കിട്ടിക്കഴിയുമ്പോ എന്തായാലും അധികം താമസമില്ലാതൊക്കെ തന്നെ ചെയ്യാവുന്ന വിചാരം. അടുത്ത വെള്ളിയാഴ്ച ആകുവാണെങ്കിൽ ഞാൻ അറിയിച്ചോ, ഇല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച രാജേഷൻ തന്നെ എടുത്തോട്ടെ വ്യാഴം വെള്ളി.
ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് രാജേഷനായിരിക്കും രണ്ട് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ വേഗം യാക്കോബിന്റെ ലേഖനം തീർക്കാൻ പറ്റും. അച്ഛന് ഫിസിയോളജിനോടുള്ള നന്ദി വീണ്ടും വീണ്ടും രേഖപ്പെടുത്തുന്നു അച്ഛൻ.
ഓക്കെ, വേറൊന്നും ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാം.
ഓക്കെ,
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുള്ള ശ്രീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ശ്രമിച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെയും കാലമൊക്കെ എല്ലാ സമയത്തും വന്നേക്കും. നിന്റെ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്രനമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായാം ദൈവമേ, അവിടുത്തെ സംസർഗവാസവും കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, പ്രത്യേകിച്ച് കർത്താവേ ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോടും, ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളോടും, ഞങ്ങളെല്ലാവരുടെയും ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും എന്നും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.